മെൽബൺ മറ്റൊരു ലോക്ക്ഡൗണിലൂടെ കടന്നു പോവുകയാണ്. ഓസ്ട്രേലിയയുടെ പല ഭാഗങ്ങളിലും വീണ്ടും വീണ്ടും ലോക്ക്ഡൗൺ നടപ്പിലാക്കേണ്ട സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ലോക്ക്ഡൗൺ വരുന്നത് മാനസികാരോഗ്യത്തെ എത്രമാത്രം ബാധിക്കും എന്ന കാര്യമാണ് ഇന്ന് പരിശോധിക്കുന്നത്. പെർത്തിൽ സൈക്യാട്രിസ്റ്റായ ഡോക്ടർ മാത്യു സാമുവൽ നമുക്കൊപ്പം ചേരുന്നു.
നമസ്കാരം ഡോക്ടർ മാത്യു സാമുവൽ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം. നമസ്കാരം
ഡോക്ടർ മാത്യു. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പലയിടങ്ങളിലും ഒരു റിപ്പീറ്റഡ് ലോക്ക്ഡൗൺ ഉണ്ട്. മെൽബണിൽ ഇപ്പോൾ വീണ്ടും ലോക്ക്ഡൌണിലേക്ക് പോയിരിക്കുകയാണ്. ഇത്തരത്തിലൊരു ലോക്ക്ഡൌൺ വീണ്ടും വീണ്ടും നടപ്പിലാക്കേണ്ടി വരുന്നത് മാനസികാരോഗ്യത്തെ ഗൗരവമേറിയ രീതിയിൽ വളരെ രൂക്ഷമായി തന്നെ ബാധിക്കുമെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, അവർക്ക് സ്കൂളിൽ പോകാൻ പോകുന്ന ഒരു സാഹചര്യം പെട്ടെന്ന് ഇല്ലാതാകുന്നു, പിന്നെ വീണ്ടും സ്കൂളിൽ പോകുന്നു. ഈ റിപ്പീറ്റഡ് ലോക്ക്ഡൌൺസ് മൂലം പ്രധാനമായിട്ട് പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണ്?
അല്ലെട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ സാമൂഹികമായിട്ടുള്ള ഐസൊലേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഐസൊലേഷൻ ആണ് അവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. കുട്ടികൾ അവരെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവരുടെ കൂട്ടുകാരെ കാണുമ്പോഴും അവരോടൊത്ത് കളിക്കുമ്പോഴും അവരോടൊത്ത് സമയം സ്പെൻഡ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർമാര് സ്കൂളിലെ ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലൂടെ പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. സ്വിമ്മിംഗ് കാർണിവൽസ്, സ്പോർട്സ് കാർണിവൽസ്, ഡ്രാമ, അല്ലെങ്കിൽ അങ്ങനെ പല പല ആക്ടിവിറ്റികൾ. കാരണം സ്കൂളിൽ പഠിത്തം മാത്രമല്ല, ബാക്കി പല കാര്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളുണ്ട്. അതുപോലെ പ്രൊഫഷണലായിട്ട് സ്പോർട്സ് കളിക്കുന്ന കുട്ടികൾക്ക് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പൊ അങ്ങനെ പല രീതിയിലും അത് പിന്നെ പഠിത്തത്തിന്റെ കാര്യത്തിനാണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിനാണെങ്കിലും നമ്മള് പിന്നെ നമ്മളൊരു ഓസ്ട്രേലിയയിൽ ഇപ്പോഴും അല്ലെങ്കിൽ ലോകത്തിലെല്ലായിടത്തും ഒരു ഗുരുകുല സമ്പ്രദായം തന്നെയാണ്. കാരണം നമ്മൾ സ്കൂളിൽ പോകുന്നു, അവിടെ പഠിക്കുന്നു, അധ്യാപകരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, ആ ഹ്യൂമൻ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ ആ ഒരു സമ്പർക്കം ഇല്ലാതായി വരുമ്പോഴേക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടില്ലാന്നുണ്ടെങ്കിലും പിന്നെ ആവറേജ് അല്ലെങ്കിൽ മിഡിലായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. റിപ്പീറ്റഡ് ലോക്ക്ഡൌൺസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ആകുലത, ഇതൊരു ആങ്സൈറ്റി, ഇത് എപ്പോഴാണ് ഇനി വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട്, കൂട്ടുകാരെ കാണാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട്, പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. കാരണം ഒരു എനിക്ക് തോന്നുന്ന ഒരു 10% കുട്ടികൾക്ക് ഇതൊന്നും ബുദ്ധിമുട്ടുണ്ടായിരിക്കത്തില്ല. കാരണം അവര് അവരുടെ പഠിത്തത്തിനും അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും അതൊരു ബുദ്ധിമുട്ടില്ലാന്നുണ്ടെങ്കിലും എന്റെ കണക്കനുസരിച്ച് അല്ലെങ്കിൽ എന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഏകദേശം 60-70% കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അവർ ത്രൈവ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ സ്കൂളിലെ അന്തരീക്ഷത്തിലാണ്. അപ്പൊ ഈ റിപ്പീറ്റഡ് ലോക്ക്ഡൌൺ എന്ന് പറയുന്നത് കുട്ടികളുടെ ഇടയിൽ ഒരു വല്ലാത്ത ഒരു ആകുലത ഉണ്ടാക്കും. അതും കൊച്ചുകുട്ടികളുടെ ഇടയിലാണ്. ഇപ്പം ഒരുവിധം നമുക്കിപ്പം 5-ാം ക്ലാസ് തൊട്ട് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാമായിരിക്കും, പക്ഷേ 4-ാം ക്ലാസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് അത് എത്രമാത്രം അവരുടെ മനസ്സിലോട്ട് ഈ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ ഇതിന്റെ ഈ വൈറസിന്റെ ആ ഇന്റൻസിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റില്ല. കാരണം അവർക്ക് എത്രമാത്രം അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അത് അവർക്ക് സംഗ്രഹിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പം ആ ഒരു ആകുലത അല്ലെങ്കിൽ അവരുടെ റുട്ടീൻ തെറ്റിക്കുക അല്ലെങ്കിൽ അവരുടെ പിന്നെ ആ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ അതിനെ ഒത്തിരി ബാധിക്കും. മാത്രമല്ല അധിക നേരം കമ്പ്യൂട്ടറിൽ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ അവരോട് പറയുകയാണ്. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പല മാതാപിതാക്കളും എന്നോട് പറയാറുണ്ട്. കാരണം കുട്ടികളുടെ ഇടയിൽ നിന്ന് കമ്പ്യൂട്ടർ മാറ്റി വെക്കാനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. പക്ഷേ ഈ ലോക്ക്ഡൌൺ കാരണം ദേ ആർ ഫോഴ്സ് ടു ഡു ഓൺലൈൻ വർക്കിംഗ്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും അത് ഒരു വേറൊരു രീതിയിലുള്ള ഒരു ഒരു വ്യത്യാസത്തിലേക്ക് നമുക്ക് കണ്ടുവരുന്നതായിട്ടാണ് ഇപ്പം കാണുന്നത്.
അപ്പോൾ ഇതിൽ ഇപ്പോൾ മാതാപിതാക്കൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള പഠനങ്ങൾ ആയി വരുന്നതേ ഉള്ളൂ? എങ്ങനെയാണ്
ആയി വരുന്നതേ ഉള്ളൂ? കറക്റ്റ്. അതിന് പ്രധാനമായിട്ടും ഞാൻ പിന്നെ പല ആൾക്കാരും പറയുന്നത് ഇപ്പോൾ സ്കൂളിലെ കുട്ടികളുടെ ഇപ്പോൾ സ്കൂളിൽ ഇപ്പോൾ വീടെന്ന് പറയുന്നത് സ്കൂൾ പോലെ കണക്കാക്കുക. രാവിലെ 8:30 നമ്മൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് കമ്പ്യൂട്ടർ ഓൺ ചെയ്യാൻ പറയുക. അത് മാത്രമല്ല മുഴുവൻ സമയവും എനിക്ക് തോന്നുന്നില്ല ക്ലാസ്സുകൾ ഉണ്ടെന്നുള്ള കാര്യം. ഇടയ്ക്ക് അവർക്കൊരു ബ്രേക്ക് കൊടുക്കുക. അത് മാത്രമല്ല സ്ക്രീൻ ഓഫ് ടൈം നമ്മൾ കൊടുക്കുക. അതുപോലെ വൈകിട്ട് 3:30 പിന്നെ ആ കമ്പ്യൂട്ടർ അടച്ചു വെക്കുക. പിന്നെ ഹോംവർക്ക് ഉള്ളപ്പോൾ മാത്രം, എത്രമാത്രം ഹോംവർക്ക് ഉണ്ടോ അതിനനുസരിച്ച് മാത്രം കമ്പ്യൂട്ടറിൽ ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഐപാഡിലോ സമയം സ്പെൻഡ് ചെയ്യുക. ബാക്കി സമയത്ത് അവർക്ക് പറ്റുന്ന എക്സസൈസ് അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന ആരോഗ്യപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മാതാപിതാക്കൾ എത്രയും കൂടുതൽ ശ്രമിക്കണം. അത് മാത്രമല്ല കുട്ടികൾ എന്താണ് അവർ ആ കമ്പ്യൂട്ടറിൽ പഠിത്തം മാത്രമാണോ അതോ വേറെ പല കാര്യങ്ങളും അവർ നോക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം പഠിത്തത്തിനോടൊപ്പം തന്നെ അവർക്ക് കുറച്ച് കളിയും എക്സസൈസും, ഇപ്പോൾ ലോക്ക്ഡൌൺ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആണെങ്കിൽ പോലും ഗവൺമെന്റ് പിന്നെ വ്യായാമത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 5 കിലോമീറ്ററിനകത്ത് വ്യായാമം ചെയ്യാനുള്ള പിന്നെ സംവിധാനം ചെയ്തിട്ടുണ്ട്, അടുത്തുള്ള പാർക്കുകളിൽ പോവുക. അപ്പൊ അങ്ങനത്തെ പല കാര്യങ്ങളും ഈ മാതാപിതാക്കൾക്ക് കുട്ടികളിൽ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
ഇപ്പോൾ കൗമാരപ്രായത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ റിപ്പീറ്റഡ് ലോക്ക്ഡൌൺസിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടോ, എങ്ങനെയാണ് അതേക്കുറിച്ച് വിലയിരുത്തുന്നത്?
ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം നമ്മൾ കുട്ടികൾ കൗമാരപ്രായമായിട്ടുള്ള കുട്ടികളെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലൊക്കെ അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ മാതാപിതാക്കളെക്കാളും കൂടുതലും അവരുടെ കൂട്ടുകാരുടെ കൂടെയാണ്. അപ്പം ആ കൂട്ടുകാരുടെ ആ ഒരു ഐസൊലേഷൻ നഷ്ടപ്പെടുകയുമ്പോഴേക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പലതാണ്. പിന്നെ ഒരു കൗണ്ടർ പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കൗമാരപ്രായക്കാർ. അപ്പൊ അതുകൊണ്ട് അവരെ കണ്ടില്ലെങ്കിലും അവർ ആ പിന്നെ ആ ഒരു അറ്റാച്ച്മെന്റ് കീപ്പ് ചെയ്യും എന്നുള്ളതാണ് ഒരു കൗണ്ടർ പോയിന്റ് പറയുന്നുണ്ടെങ്കിലും പിന്നെ വെളിയിലിറങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, മറ്റുള്ളവരെ കാണാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, ഈ റിപ്പീറ്റഡ് ലോക്ക്ഡൌൺ കാരണം ഉണ്ടാകുന്ന അവരുടെ ഈ സോഷ്യൽ ലൈഫിൽ അല്ലെങ്കിൽ ആ സോഷ്യൽ ടൈം ടേബിൾ ഉണ്ടാകുന്ന പിന്നെ വ്യത്യാസങ്ങള്, പിന്നെ അത് മാത്രമല്ല പല കുട്ടികളും വീട്ടിലിരുന്ന് ബോറടിക്കുക, അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് വേറെ പല കാര്യങ്ങളിലും ഇടപെടുക, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഒക്കെ കണ്ടുവരാറുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ പറയുന്ന സാധാരണക്കാരായ കുട്ടികളുടെ കാര്യമാണ്. പക്ഷെ ഇതുപോലെ തന്നെ മാനസികാരോഗ്യം ഉള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ കാര്യവും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പലപ്പോഴും അവരുടെ തെറപ്പിസ്റ്റിനെ കാണാൻ പോകാൻ പറ്റാനോ അല്ലെങ്കിൽ അവർക്ക് അപ്രോപ്രിയേറ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാനോ ഉള്ള ബുദ്ധിമുട്ട് പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ ഈയിടയ്ക്ക് പിന്നെ എന്റെ പ്രാക്ടീസിൽ കണ്ടുവരുന്ന ഒരു കാര്യം, കൗമാരപ്രായമായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ 15 വയസ്സ് മുകളിലുള്ള ആൾക്കാരുടെ ഇടയിൽ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകുന്ന പിന്നെ അഡിക്ഷൻ ടെൻഡൻസീസ് വീട്ടിൽ നിന്ന് ഉണ്ടാകുമ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനുള്ള ആക്ടിവിറ്റികൾ ഇല്ലാതെ വരുമ്പോഴേക്കും ഉണ്ടാകുന്ന ടെൻഡൻസികൾ, അല്ലെങ്കിൽ ഓൺലൈൻ അഡിക്ഷൻ, ഗാംബ്ലിംഗ് അഡിക്ഷൻ, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഈ റിപ്പീറ്റഡ് ലോക്ക്ഡൌൺസും കൊണ്ടും ഈയിടയ്ക്ക് കൂടി വരുന്നതായിട്ടാണ് പഠനങ്ങൾ കാണുന്നത്.
ഓക്കെ ഡോക്ടർ, ഇനി ഇപ്പോൾ കൗമാരപ്രായക്കാരുടെയും കുട്ടികളുടെയും കാര്യം പറയുമ്പോൾ മാതാപിതാക്കൾക്കും ഇത്തരത്തിലുള്ള ലോക്ക്ഡൌൺ ഗുരുതരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഗൗരവമേറിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാമല്ലോ?
ഡെഫിനറ്റ്ലി. കാരണം മാതാപിതാക്കൾക്ക് വേറൊരു തലത്തിലാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പല മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്കുണ്ടാകുന്ന വിഘ്നങ്ങൾ, ഇപ്പോൾ എല്ലാവരും ഇപ്പം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ എയ്ജ് കെയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ജോലി പോകത്തില്ല എന്നുണ്ടെങ്കിലും ഇവരുടെ രണ്ടുപേരുടെയും ഈ രണ്ട് കൂട്ടരുടെയും ജോലിയുടെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഈ വൈറസിനെ പ്രതിരോധിക്കാനുള്ള പല മാർഗങ്ങളും തേടി വരുന്നതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു ലെവലിലുള്ളത്. പിന്നെ കണ്ടുവരുന്നത് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പിന്നെ കേറ്ററിംഗ് ബിസിനസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ജോലി പോകുന്നതിന്റെ ബുദ്ധിമുട്ട്, ടൂറിസം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ജോലി പോകുന്ന ടെൻഡൻസി കണ്ടുവരുന്നുണ്ട്. അപ്പം ഒരു റിപ്പീറ്റഡ് ലോക്ക്ഡൌണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മെൽബണിലെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ മെൽബണിലെ ഈ ഹാർഡ് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രീസൊക്കെ ഒരുവിധം മുന്നോട്ട് വരികയായിരുന്നു. പക്ഷേ ഇപ്പോഴും പെട്ടെന്നൊരു സഡൻ ലോക്ക്ഡൌൺ ആയി കഴിഞ്ഞപ്പോഴേക്കും അവർക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വളരെയേറെയാണ്. കാരണം ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റാത്ത, കാരണം നമ്മളെന്ന് പറയുന്നത് 5-6 മാസത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഈ റിപ്പീറ്റഡ് ലോക്ക്ഡൌൺ വരുമ്പോഴേക്കും ഉണ്ടാകുന്ന ആകസ്മികമായിട്ടുള്ള ഇങ്ങനത്തെ അനൗൺസ്മെന്റ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ആൻസൈറ്റി ഉണ്ടാക്കാനും അല്ലെങ്കിൽ അതിന് ഡിപ്രഷൻ ഉണ്ടാക്കാനും ഫൈനാൻഷ്യൽ ലോസ് ആൻഡ് യുനോ ഉണ്ടാക്കാനുമുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. പക്ഷേ ഇതിന്റെ പ്രത്യേക ഒരു പ്രതിഭാസത്തിലാണ് നമ്മൾ പോകുന്നത്. കാരണം ലോകം ഇതുവരെയും കാണാത്ത ഒരു പ്രതിഭാസം, നമ്മൾ ആരും ഇതിനെപ്പറ്റി യാതൊരു എക്സ്പീരിയൻസും ഇല്ല ആർക്കും. പക്ഷേ മാതാപിതാക്കൾക്ക് പിന്നെ ആകുലത, കുട്ടികളെ പറ്റിയുള്ള ആകുലത, മാതാപിതാക്കൾക്കുള്ള വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ പേരൻസിനെ പറ്റിയുള്ള ആകുലത. കാരണം ഈ വൈറസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പ്രായമായിട്ടുള്ള ആൾക്കാരെയാണ് അല്ലെങ്കിൽ അസുഖമുള്ള ആൾക്കാരെയാണ്. അപ്പം ഇപ്പോഴത്തെ ലെവലിലുള്ള മാതാപിതാക്കൾക്ക് അവരുടെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോടുള്ള പിന്നെ ഒരു ഒരു ആൻസൈറ്റി ഉണ്ട്.
ഡോക്ടർ, ഇപ്പോൾ മാനസികാരോഗ്യ രംഗത്തും വളരെയധികം സമ്മർദ്ദം ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നതായാണ് റിപ്പോർട്ടുകൾ. മാനസികാരോഗ്യ വിദഗ്ധർ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും മോഡലോ അല്ലെങ്കിൽ പഠനങ്ങളോ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നടത്തുന്നുണ്ടോ? പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും പുതിയ രീതിയിലുള്ള പദ്ധതികളുണ്ടോ?
ഡെഫിനറ്റ്ലി. ഒന്ന്, റോയൽ കോളേജ് ഓഫ് ന്യൂസിലാൻഡ്, റോയൽ ഓസ്ട്രേലിയൻ ന്യൂസിലാൻഡ് കോളേജ് ഓഫ് സൈക്യാട്രിസ്റ്റ് വളരെ തീവ്രതയോടെ പഠിക്കുന്ന ഒരു ഒരു വിഷയമാണ് ഈ കോവിഡ് സമയത്തുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ 12 മാസത്തിനിടയ്ക്ക് ഞങ്ങളുടെ ഇടയിൽ വളരെ ചർച്ചാവിഷയമായിരിക്കുന്ന ഒരു കാര്യമാണ് ആരോഗ്യ പ്രശ്നങ്ങളുടെ തീവ്രത കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഇൻസിഡൻസ് അല്ല പ്രിവലൻസ് കൂടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഒരു പോസിറ്റീവ്, ഇപ്പൊ എല്ലാ ദുരിതങ്ങൾക്കും ഒരു പോസിറ്റിവിറ്റി നമ്മൾ കാണുന്നുണ്ട്. ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ടെലിഹെൽത്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിംഗ് വെച്ച് ആൾക്കാരുടെ സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ ഈയിടയ്ക്ക് എന്റെ അടുത്ത് വന്ന ഒരു ഒരു വിഷയമാണ് ക്വീൻസ്ലാൻഡിലെ കെയ്ൻസിലെ ഒരു ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യാൻ പറ്റുമെന്ന്. പണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ പിടിച്ച് നമ്മൾ കെയ്ൻസ് പോണമായിരുന്നു പെർത്തിൽ. പക്ഷേ ഇപ്പോൾ പെർത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കെയ്ൻസിലെ ഹോസ്പിറ്റലിലെ പിന്നെ രോഗികളോട് സംസാരിക്കാൻ പറ്റും. അതുമാത്രമല്ല പിന്നെ എവിടെ വേണമെങ്കിലും ലോകത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോണോ വീഡിയോ ഫോണോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നുമില്ല, സാധാരണ ഒരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിലും ഡിജിറ്റൽ അല്ലെങ്കിൽ ടെലിഹെൽത്ത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ആണ്. കാരണം ആക്സസിബിലിറ്റി അല്ലെങ്കിൽ ആൾക്കാരെ സ്പെഷ്യലിസ്റ്റിനെ കാണാനുള്ള ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് പണ്ട് വളരെ കുറവായിരുന്നു. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ WA-യിലാണ്. ഞങ്ങളെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ 1000 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ആൾക്കാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് സ്പെഷ്യലിസ്റ്റിനോട്, അതിപ്പം സൈക്യാട്രിസ്റ്റ് ആണെങ്കിൽ പോലെ അല്ല ഏത് സ്പെഷ്യലിസ്റ്റ് ആണെങ്കിലും ഫോണിൽ കൂടെയോ വീഡിയോ കോളിൽ കൂടെയോ സംസാരിക്കാനുള്ള ഒരു പ്രത്യേക സാഹചര്യം നമുക്ക് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും നല്ല ഒരു ഒരു സംവിധാനമാണെന്ന് തന്നെ പറയാം.
വളരെയധികം നന്ദി ഡോക്ടർ മാത്യു സാമ്പിൾ ഈ വിശദാംശങ്ങൾ പങ്കുവച്ചത്.
താങ്ക് യു വെരി മച്ച്. താങ്ക് യു.
പെർത്തിൽ സൈക്യാട്രിസ്റ്റായ ഡോക്ടർ മാത്യു സാമ്പിൾ ആണ് ഇതുവരെ സംസാരിച്ചത്. ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇത് പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ്. മാനസികാരോഗ്യ സംബന്ധമായ വിഷയങ്ങൾക്ക് വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടേണ്ടതാണ്. കൂടാതെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് 1300024246 എന്ന ബിയോൺ ബ്ലൂ ഹെൽപ്പ് ലൈനിനെയും ബന്ധപ്പെടാവുന്നതാണ്.